നാമത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വീണുപോയ മനുഷ്യന് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും യേശുക്രിസ്തു ക്രൂശിൽ അതിൽ കൊടുത്ത പരിഹാരത്തെയും പറ്റി ചിന്തിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ റിയൽ പ്രോബ്ലം, യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് പാപം തന്നെയാണ്. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം ദാരിദ്ര്യമല്ല, മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം രോഗമല്ല, മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം ജോലിയല്ല, ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇതിനൊന്നും സൊല്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടുമല്ല യേശു ക്രിസ്തു വന്നത്. കർത്താവിന് അറിയാമായിരുന്നു മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത്. അതിനുള്ള സൊല്യൂഷനായിട്ട് തന്നെയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് നീടുണ്ടായി കർത്താവിന്റെ അടുക്കിലേക്ക് വരാത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അതിനുള്ള സൊല്യൂഷൻ ലഭിക്കുകയുമില്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് രോഗികളെ സൌഖ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്കല്ല. അത് പഴയ നിയമത്തിലും യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നടന്നിരുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യനെ സമ്പന്നനാക്കാനായിട്ടല്ല, ഭൗതികമായിട്ട്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന് ജോലി കൊടുക്കാനായിട്ടല്ല, ജോലി കൊടുത്തതുമല്ല ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്നത്. യേശു ക്രിസ്തു വന്നത് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നമായിട്ടുള്ള പാപത്തിന് എന്നേക്കുമായി പരിഹാരം ക്രൂശിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ടാണ് എന്ന് അപ്പോസ്തലനായ പൌലോസ് പറയുകയാണ്. ഇത് എല്ലാവർക്കും വിശ്വാസയോഗ്യമായ വചനം. ഒരു പാപിക്ക് മാത്രമേ യേശു ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഒരു പാപിയാണ് എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമേ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു ആ വ്യക്തിയുടെ പാപമോചകനാകുന്നുള്ളൂ, ആ വ്യക്തിയുടെ രക്ഷകനായി തീരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തിന്റെ മെസ്സേജ് അതാണ് പ്രീച്ച് ചെയ്യപ്പെടേണ്ടത്. എന്നാലും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല എന്താണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ പ്രശ്നം എന്നുള്ളത്. യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ യഥാർത്ഥ എല്ലാ എഫക്റ്റിനുമുള്ള പരിഹാരം ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു വരുത്തി. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പാപങ്ങളെ അവൻ ക്ഷമിച്ചു, പാപത്തെ അവൻ ക്രൂശിൽ അവൻ ഏറ്റെടുത്ത് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെടുത്തി, ക്രൂശി അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. പാപത്തിന്റെ സോഴ്സിന് അവൻ പരിഹാരം വരുത്തി. പാപത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ജഡത്തിന്മേലുള്ള പാപത്തിന്റെ എഫക്റ്റിന് അവൻ നമ്മൾ വസിച്ചുകൊണ്ട് പരിഹാരം വരുത്തുന്നു. ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ, നമ്മുടെ ചർച്ചിലുള്ള അല്ല പുറത്തുള്ള ഒരു വ്യക്തി, ഇത് കേട്ടിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ സഭയിൽ പ്രീച്ച് ചെയ്യുന്ന എന്താണ്, സിൻലെസ് പെർഫെക്ഷൻ ആണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനെ പോലെ പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാമെന്നുള്ളൊരു സുവിശേഷമാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ വ്യക്തി എടുത്ത് പറഞ്ഞാൽ അല്ല, ഞങ്ങൾ ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ പക്ഷെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ യേശു ക്രിസ്തു സ്വതന്ത്രനാക്കി എന്നുള്ള സുവിശേഷം ഞങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല പാപത്തിന്റെ മുകളിൽ വിക്ടോറിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിനെ പറ്റി ദൈവവചനം പഠിപ്പിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ ഓരോ ദിവസവും കർത്താവിന്റെ തേജസ്സിനോട് അനുരൂപമാകുന്ന ഗ്ലോറിയസ് ഗോസ്പലാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരിക്കൽ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ആരും കർത്താവിനെ പോലെയല്ല, പക്ഷെ കർത്താവിന്റെ തേജസ്സിനോട് ഓരോ ദിവസവും ഞങ്ങൾക്ക് അനുരൂപരാകാൻ കഴിയും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. എന്നാൽ കർത്താവിനെ പോലെ പാപമില്ലാത്തവരായി തീരുന്നത് കർത്താവിന്റെ വരവെങ്കിൽ മാത്രമാണ്. അപ്പോൾ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതും ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആ സുവിശേഷത്തിന്റെ കണ്ടന്റ് പലർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞിരുന്നു, മൂന്ന് കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ പ്രശ്നം. ഒന്ന്, അവൻ ചെയ്തു പോയ പാപങ്ങൾ, സിൻസ്. ചെയ്തു പോയ പാപങ്ങൾ മാത്രമല്ല, ഇനിയും അവന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന പാപങ്ങൾക്കും, ആ പാപങ്ങൾക്കെല്ലാത്തിന്റെയും പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അത് സുവിശേഷത്തിന്റെ ഒരു സന്ദേശമാണ്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൌലോസ് പറയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. ഒന്ന് കൊരിന്ത്യർ 15:3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി, ഹാസ് ഡൈഡ് ഫോർ അവർ സിൻസ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചേഴ്സ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ബൈബിളിലെ ഒരു സന്ദേശമാണ്, വ്യക്തമായിട്ടുള്ള സന്ദേശമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇനിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾക്ക് വേണ്ടിയിട്ടും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം പര്യാപ്തമാണ്. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്നത്, നാം പാപം ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യസ്ഥനായിട്ടൊന്നും ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തീയ സുവിശേഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പാപം ചെയ്യുകയും ആ മനുഷ്യൻ വീണ്ടും കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും വീണ്ടും പാപം ചെയ്യുകയും വീണ്ടും കഴുകൽ പ്രാപിക്കുകയും ചെയ്യുന്ന ഈ സൈക്കിളല്ല, അതല്ല സുവിശേഷത്തിന്റെ സന്ദേശം. അതിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം ഈ പാപത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നു, പാപത്തെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിൻ ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയെ, ആ വേരിനെ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് തകർത്തു എന്നുള്ള സുവിശേഷം ദൈവവചനം പഠിപ്പിക്കുന്നു. ഇതാണ് പലർക്കും മനസ്സിലാവാത്തത്, ഇതാണ് പലരും പ്രസംഗിക്കാത്തത്. എന്താണ് ഈ മനുഷ്യന്റെ റിയലായിട്ടുള്ള ആ പാപത്തെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആ സോഴ്സ്? റോമാലേഖനം 7 പറയാണ്, അത് മനുഷ്യന്റെ പഴയ മനുഷ്യൻ എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 7 20 വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചാണ് അതിനെപ്പറ്റി പറയാണ്, മനുഷ്യന്റെ ഹൃദയമാണ് ഇതിന്റെ സോഴ്സ്. അകത്തുനിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ പാപങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിൻ ഫാക്ടറി ഉണ്ടായിരുന്നു. അതായിരുന്നു മനുഷ്യനെ പാപത്തിലേക്ക്, പാപം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പാപത്തിന്റെ സോഴ്സ്. ഇതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കർത്താവ് തകർത്തത്. പലർക്കും ഈ ഒരു കാര്യം അറിയത്തില്ല. ഞാൻ പലപ്പോഴും പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, റോമാലേഖനം 7 നമ്മൾ ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചത്. റോമാലേഖനം 7 അതിന്റെ റോമാലേഖനം അതിന്റെ 6 വാക്യത്തിൽ പറയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവിടെ പറയാണ്, ദേർ വാസ് എ ഓൾഡ് മാൻ, ഒരു പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ പഴയ മനുഷ്യൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ ആൾക്കാർക്കൊന്നും മിക്കവർക്കും അറിയത്തില്ല. സുവിശേഷത്തിന്റെ ഒരു കോയിന്റ് 2 പോലെ, ഒന്ന് പറയാണ്, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ സുവിശേഷം പറയാണ്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഞാൻ അവനോടുകൂടെ അതേ ക്രൂശിൽ മരിച്ചു. ഈ സുവിശേഷത്തിന്റെ 2 പൂർണ്ണമായിട്ട് പഠിപ്പിക്കാത്തത് പൂർണ്ണ സുവിശേഷമല്ല. അതുകൊണ്ട് തന്നെ ഇത് പലരും ഒരു സൈഡ് മാത്രം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ പാപത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അവൻ വീണ്ടും കർത്താവിന്റെ അടുക്കിലേക്ക് വരികയും ഈ സൈക്കിൾ മുമ്പോട്ട് പൊങ്കോണ്ടിരിക്കുന്നത്. ഈ പഴയ മനുഷ്യൻ എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഈ സുവിശേഷത്തിന്റെ ഈ 2 പലരും പ്രസംഗിക്കുന്നില്ല. ഞാൻ പല ആൾക്കാരുടെ അടുത്തും ഈ കാര്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ഒരു റിയൽ ട്രൂത്ത് ആണ് പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇതാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതെന്താണ് ഈ പഴയ മനുഷ്യൻ? ഈ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പലരിടത്തും ചോദിച്ചാൽ പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഒരു ദൈവനം പഠിപ്പിക്കുന്ന ഒരു സഹോദരനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരനടുത്ത് പറഞ്ഞു, സഹോദരൻ വേറെ പണിയൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മഞ്ഞ കർത്താവിന്റെ ദൈവവനം പഠിപ്പിക്കുക, വിശ്വസിക്കുക, യേശു ക്രിസ്തു എന്റെ പാപം കൂടി മരിച്ചുവെന്ന് വിശ്വസിക്കുക, നിന്റെ പാപം മോചിക്കപ്പെടും, പിന്നെ വിശുദ്ധ ജീവിതമൊക്കെ നയിക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ നിനക്ക് വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയും. ഈ പഴയ മനുഷ്യനും ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ സഹോദരനോട് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും വലിയ തലവോക്കാറില്ല, കാരണം ഇതൊന്നും വായിച്ചു കഴിഞ്ഞാൽ വലിയതായിട്ട് മനസ്സിലാവത്തുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താണ്, എന്താണ് ഇതിന്റെ അർത്ഥം? ചില ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി പറയാറുണ്ട്, പക്ഷേ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പാപത്തിൽ അധിഷ്ഠിതമായ മനസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കടിച്ചപ്പെട്ടാത്ത കുറെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനന്നേരം ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഇതിന്റെ റിയൽ അർത്ഥമെന്ന് അറിയാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം എന്നേക്കുമായി തകർത്ത് കളഞ്ഞ, എന്നേക്കുമായി ഒരിക്കൽ പോലും ഉയർത്തെഴുന്നേൽക്കാത്ത വണ്ണം നശിപ്പിച്ചു കളഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഈ പഴയ മനുഷ്യൻ എന്നുള്ളത് ഞാൻ ഇതിനുമുമ്പ് പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും പറയാണ്, നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ബൈബിളിൽ പഴയത് എന്നുള്ളത് നോക്കിയാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. അതേ കാര്യത്തെപ്പറ്റിയാണ് പഴയ ഹൃദയം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇതേ കാര്യത്തെപ്പറ്റിയാണ് ദൈവവചനം ജഡത്തിന്റെ അഗ്രചർമ്മം എന്ന് പഠിപ്പിക്കുന്നത്. ഇതേ കാര്യത്തെപ്പറ്റിയാണ് ദൈവം കറപ്റ്റഡ് ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്, കേടായ ഹൃദയം എന്ന് പഠിപ്പിക്കുന്നത്. ഇതേ കാര്യത്തെപ്പറ്റി തന്നെയാണ് പാപത്തിന്റെ ഉറവിടമായിട്ടുള്ള പഴയ മനുഷ്യൻ ദൈവം പഠിപ്പിക്കുന്നത്. ഒരു പ്രത്യേകത, എല്ലായിടത്തും ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അഗ്രചർമ്മം കട്ട് ഓഫ് ചെയ്യപ്പെട്ടു എന്നാണ് ബൈബിൾ ഓർപ്പിക്കുന്നത്. കൊലോസ്യരെഴുതി പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്തു, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, പഴയ ഹൃദയത്തെ ദൈവം എടുത്തു മാറ്റി. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഈ പഴയ ഹൃദയത്തെ ദൈവം റിപ്പയർ ചെയ്തില്ല, പഴയ മനുഷ്യനെ ദൈവം ശരിയാക്കിയെടുത്തില്ല, ഇതൊന്നും ചെയ്തില്ല. ദൈവത്തിന് അറിയാം ഇതൊരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു അവനെ തകർത്തു എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ആ ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത്. ഈ കാര്യമാണ് പലർക്കും അറിയാത്തതും പലരും പഠിപ്പിക്കാത്തതും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളൊരു പ്രസംഗങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്രയിടത്ത് ഈ കാര്യം പഠിപ്പിക്കുന്നു, എത്രയിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അതോടുകൂടി നിങ്ങൾ പാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സ്വതന്ത്രനാക്കി, പാപത്തിന്റെ ഡൊമിനിയലിന്റെ അണ്ടറിൽ നിന്ന് ദൈവം നിന്നെ ഫ്രീ ആക്കി, കാരണം യേശു ക്രിസ്തുവിനോടുകൂടി നിന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, നിന്റെ പഴയ ഹൃദയം ദൈവം എടുത്തു മാറ്റി, ദൈവം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി എന്നുള്ള സത്യം എത്രയിടത്ത് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അതേസമയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്രയിടത്ത് പ്രസംഗിക്കപ്പെടുന്നു യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും എന്നുള്ളത് എത്രയിടത്ത് കേൾക്കുന്നുണ്ട്. അത് ഒരുപാടിടത്ത് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സത്യം പലരും പഠിപ്പിക്കുന്നില്ല. ഈ ഒരു സത്യം പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 6:7 അവിടെ പറഞ്ഞിരിക്കുകയാണ്, മേളിൽ പറഞ്ഞിരിക്കുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തി പുറത്തു വരാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വ്യക്തി അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്? അങ്ങനെ അത് അറിഞ്ഞ് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഫോർ ഹി ഹാസ് ഡൈഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. പാപം ക്ഷമിച്ചു എന്നല്ല, ഫോർ ഗിവൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹീസ് ഫ്രീഡ് ഫ്രം സിൻ. പാപത്തിന്റെ മേൽ വിജയമുണ്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഹീസ് ഫ്രീഡ് ഫ്രം ദ ഡൊമീനിയൻ ഓഫ് സിൻ. ഇതുപോലുള്ള വ്യത്യാസം ഞാൻ നിന്നോട് പറഞ്ഞുതരാം. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ റോമലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം അവിടെ പറയുകയാണ്, ആൻഡ് ഹാവിംഗ് ബീൻ ഫ്രീഡ് ഫ്രം സിൻ. 22-ാം വാക്യം അവിടെ വീണ്ടും പറയുകയാണ്, നൗ ഹാവിംഗ് ബീൻ ഫ്രീഡ് ഫ്രം സിൻ. ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു സത്യം നിങ്ങൾ അറിയുമ്പോൾ എന്താണെന്നറിയാമോ? ആ സത്യം അറിഞ്ഞവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്നാണ് എഴുതി. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ഹീസ് ബീങ് ഫ്രീഡ് ഫ്രം സിൻ. അന്നേരം അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8:32 പറഞ്ഞിരിക്കുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. When if you know the truth, that truth will set you free. അന്നേരം ചിലർ ചോദിക്കാറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന സഹോദരൻ, എന്നാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു, ഇങ്ങനത്തെ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കേണ്ടതൊക്കെ കാര്യം എന്താ? ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങളത് വിശ്വസിക്കത്തില്ല, നിങ്ങളത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ല, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ നരകത്തിൽ പോവുകയും ചെയ്യും. ഇതാണ് സത്യം. യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം നിങ്ങൾ കേൾക്കുകയും ആ സുവിശേഷം കേൾക്കുകയും അത് വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഒരിക്കലും മോചിക്കപ്പെടുകയില്ല. സത്യമാണേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പഴയ മനുഷ്യൻ, യു ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള സത്യം നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ എന്താ പ്രശ്നം? അതിന് പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയാണ്, അത് വിശ്വസിക്കുന്ന ഒരുത്തൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകും. അത് വിശ്വസിക്കാത്ത വ്യക്തി എന്ത് ചെയ്യും? ആ വിശ്വസിക്കാത്ത വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഒരു സത്യം പ്രസംഗിക്കപ്പെടുന്നതിന്റെ ആവശ്യം. ഇതാണ് ഒരു സത്യം വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യം. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വളരെ ക്ലിയർ ആണ്, ഹീസ് ഫ്രീഡ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആ വ്യക്തി വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ പാപത്തിന്റെ റൂട്ടിന് യേശുക്രിസ്തു പരിഹാരം വരുത്തി. നിങ്ങളുടെ സിൻ ഫാക്ടറി തകർത്തു. ഈ യുദ്ധങ്ങളൊക്കെ വരുമ്പോ സാധാരണ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുരാജ്യം ആദ്യം ചെയ്യുന്നത് ഇവരുടെ ഈ ആയുധ കോപ്പിനാണ് തീയിടുന്നത്. നമ്മളെല്ലാ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവർ ചെയ്യുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ ഒരു സിക്സ് ഡേ വാറിനെ പറ്റി പറയുമ്പോൾ അവിടെ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം അവർ ചെയ്തത് ഈ ശത്രുരാജ്യങ്ങളുടെ എല്ലാം ബോംബ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു. അവരുടെ പ്ലെയിൻ മറ്റേ രാജ്യങ്ങളുടെ, ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അവിടെ പറയുകയാണ്, അവരുടെ റഡാറുകൾക്കൊന്നും എത്താത്ത രീതിയിൽ ഇസ്രായേലിന്റെ പ്ലെയിനുകൾ താണ് പാർത്തുന്നത് ആദ്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ആയുധക്കോപ്പുകളും അവർ ബോംബ് വെച്ചങ്ങ് നശിപ്പിച്ചു. ഫസ്റ്റ് ചെയ്തതാണ്. അതോടുകൂടി ഇവരുടെ ഫാക്ടറി നശിച്ചതോടുകൂടി ഇവർക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇസ്രായേൽ ആദ്യത്തെ യുദ്ധം ചെയ്യിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സിൻ ഫാക്ടറി, ഈ പാപഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സുവിശേഷം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളൊരു വ്യക്തി അറിയാത്തടത്തോളം കാലം ആ വ്യക്തി പാപത്തിന്റെ അടിമയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ആ വ്യക്തി പാപത്തിന്റെ അടിമയായി തന്നെ തുടരും. ആ വ്യക്തി പാപം ആ വ്യക്തിയുടെ മേൽ കർത്തൃത്വം തന്നെ നടത്തും. ആ വ്യക്തി വീണ്ടും പാപം ചെയ്യും. വീണ്ടും ഈ വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എല്ലാം അവനറിയാം, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എല്ലുന്നു, യേശുക്രിസ്തുവിൽ അവന്റെ രക്ത പാപങ്ങൾ മോചിക്കപ്പെടുന്നു. വീണ്ടും ഈ വ്യക്തി വീണ്ടും ക്രിസ്ത്യ ജീവൻ നയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവൻ വീണ്ടും പാപം ചെയ്യുന്നു. വീണ്ടും ഇവന്റെ പാപം കഴുകൽ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവൻ പ്രീച്ച് ചെയ്യുന്ന സുവിശേഷം എങ്ങനത്തെ ആയിരിക്കും? ഇവൻ പ്രീച്ച് ചെയ്യുന്ന സുവിശേഷം ഇതുതന്നെയായിരിക്കും. ഈ വ്യക്തി പ്രീച്ച് ചെയ്യുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ വ്യക്തി പറയാണ്, യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇതെന്ത് സുവിശേഷമാണ്? ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ദിസ് ഈസ് ദ വീക്ക് ഗോസ്പൽ, ദിസ് ഇസ് നോട്ട് ദ കംപ്ലീറ്റ് ഗോസ്പൽ. ഈ വീക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന വ്യക്തി, കാരണം ആ വ്യക്തിക്ക് തന്നെ മനസ്സിലായിട്ടില്ല, ആ വ്യക്തി തന്നെ വിശ്വസിച്ചിട്ടില്ല, ആ വ്യക്തി ആ ട്രൂത്തിൽ വിശ്വസിച്ചിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ ട്രൂത്ത് സത്യമായിട്ടുമില്ല. ആ വ്യക്തി പ്രീച്ച് ചെയ്യുന്ന ഗോസ്പലും ഇത് തന്നെയായിരിക്കും. ഈ വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന വിശ്വാസികളും അത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, എ വീക്ക് ഗോസ്പൽ വിൽ പ്രൊഡ്യൂസ് വീക്ക് ബിലീവേഴ്സ്. ദാറ്റ് വീക്ക് ബിലീവേഴ്സ് ഫോം എ വീക്ക് ചർച്ച് ആൻഡ് ദാറ്റ് വീക്ക് ചർച്ച് വിൽ പ്രൊക്ലെയിം എ വീക്ക് ഗോസ്പൽ ആൻഡ് ദാറ്റ് വീക്ക് ഗോസ്പൽ വിൽ പ്രൊഡ്യൂസ് അനദർ വീക്ക് ബിലീവേഴ്സ്. എന്നിട്ട് ഇങ്ങനെ വീക്ക് ഗോസ്പലിനാൽ ഉളവായ, വീക്ക് വിശ്വാസികളാൽ ഉളവായ, വീക്കായിട്ടുള്ള സഭകൾ വീക്കായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവവചനം മനസ്സിലാക്കിയ, യഥാർത്ഥത്തിലുള്ള ഗോസ്പലിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുകയാണ്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ഹു ലീവ് ബട്ട് ജീസസ് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. ഇത് പറയാനായിട്ട് പലർക്കും കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ, അവരുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. ഇവർ പ്രാക്ടിക്കൽ ആകാത്തതിന്റെ റിയൽ റീസൺ എന്താണെന്ന് അറിയാമോ, ഈ സുവിശേഷം ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുമില്ല, യഥാർത്ഥത്തിൽ അവർ സ്വതന്ത്രരായിട്ടുമില്ല. ഞാനിപ്പം പോയിട്ട് പറയാണ്, ഒരാളുടെ അടുത്ത് പറയാണെന്ന് വെച്ചു, യേശു ക്രിസ്തു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ ഒരാളുടെ പോയി പറയാണ്. അതേസമയം തന്നെ ഞാൻ എന്റെ വീട്ടിൽ ഭാര്യയെടുത്ത് അലറുകയാണ്. ഞാൻ എന്റെ കണ്ണിന് നിയന്ത്രണമില്ലാതെ സ്ത്രീകളെ ലസ് ചെയ്യുകയാണ്. ഞാൻ കള്ളം പറയുകയാണ്. ഞാൻ കോപിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ പോയ ഒരാളുടെ അടുത്ത് പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയുന്നറിയാമോ, ഈ ചെയ്യുന്നതെല്ലാം ആരാ ചെയ്യുന്നേ? ഈ എന്നിൽ കൂടി ചെയ്യുന്നതെല്ലാം ആരാ ചെയ്യുന്നേ? യേശു ക്രിസ്തുവാണ് ചെയ്യുന്നല്ലേ. അതാണ് ആ പറയുന്നതിന്റെ എഫക്റ്റ്. സത്യമല്ലേ? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ സുവിശേഷം വിശ്വസിച്ച് പാപത്തിന്റെ ആ ക്ലച്ചിൽ നിന്ന് പുറത്തു വരാതെ ആ വ്യക്തിക്ക് ഇത് പ്രസംഗിക്കാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തിക്ക് ഇത് പറയാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിന്റെ റിയൽ അർത്ഥം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാതെ ആ വ്യക്തി ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലർക്കും പറയാനായിട്ട് കഴിയാത്തത്. അപ്പോഴും ആ വ്യക്തിക്ക് ഒരു കാര്യം പറയാനായിട്ട് കഴിയും. എന്താണ് പറയാൻ കഴിയുമെന്ന് അറിയാമോ? യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാനായിട്ട് കഴിയും അല്ലെ? യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, അതുകൊണ്ടുതന്നെ തന്നെ നീയും വിശ്വസിച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് മോചിക്കപ്പെടുമെന്ന് പറയാം. എന്നാൽ സുവിശേഷത്തിന്റെ റിയൽ കണ്ടന്റ് അതല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവിടെ പറയാണ് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, പാപത്തിന്റെ സ്ലേവറിയിൽ നിന്ന്, പാപം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന്, ആ പാപ ശരീരം എന്ന് പറഞ്ഞിരിക്കാൽ പഴയ മനുഷ്യനെ പറ്റി തന്നെ പറയാണ്. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ അവിടെ പറയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ഹീസ് ഫ്രീഡ് ഫ്രം സിൻ. ഇത് എണ്ണമെന്നും ഇത് അറിയണമെന്നും ദൈവവനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവണ്ണം തന്നെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ ദെയർഫോർ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ ഈ ഒരു ട്രൂത്ത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ, ആ ഒരു വ്യക്തിയുടെ ട്രൂത്ത് മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് എന്റെ പഴയ സ്വഭാവത്തെ, പഴയ മനുഷ്യനെ, പഴയ ഹൃദയത്തെ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചു, അതുകൊണ്ട് തന്നെ പാപത്തിന്റെ അണ്ടറിൽ നിന്ന് ഞാൻ മോചിതനായി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ പറയാക്കി ഞാൻ ഇത് കേട്ടിട്ടില്ല, ഞാൻ ഇത് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല, ഈ സുവിശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടവരാണ് അല്ലെ? സ്നാനത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? സ്നാനത്തിൽ നാം ജലത്തിൽ എന്താണ് ലോകത്തിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതല്ല. നിങ്ങൾക്കറിയാമോ അത്? യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതല്ല ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചത്. മറിച്ച് എന്താണ് ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചത്? ജലത്തിൽ ഞാൻ സാക്ഷീകരിച്ചത് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ഹു ലീവ് ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ എന്നുള്ള സത്യമാണ് നമ്മൾ ജലത്തിൽ സാക്ഷീകരിച്ചത്. സ്നാനപ്പെടുമ്പോൾ ഞാൻ ലോകത്തിനടുത്ത് വിളിച്ചു പറഞ്ഞത് എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നും ഞാനൊരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചത്. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജലസ്നാനത്തിന്റെ റിയൽ അർത്ഥം പോലും പലർക്കും അറിയത്തില്ല. പലരും സ്നാനപ്പെട്ടത് ഈ ഒരു ട്രൂത്തും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ജലത്തിൽ ഇതാണ് ഞാൻ ജലത്തിൽ സാക്ഷീകരിക്കുന്നത് പലർക്കും അറിയാതാണ്. ഞാൻ പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഈ സമയങ്ങളിൽ സ്നാനം വളരെ ഡിലേഡായിട്ടാണ് കൊടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപ യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തു, യേശുക്രിസ്തുവിന്റെ അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, അവനെ ഉടനെ എന്തുകൊണ്ടാണ് സ്നാനപ്പെടുത്താത്തത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു ട്രൂത്ത് ഒരു വ്യക്തിക്ക് മനസ്സിലാകാതെ, ഈ ഒരു ട്രൂത്ത് ഒരു മനസ്സിലാകാതെ ആ വ്യക്തി ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുമ്പോൾ ഹീസ് ജസ്റ്റ് ഡൂയിങ് എ റിച്വൽ. ഒരു റിച്വൽ മാത്രമാണ് അവന് ആ വ്യക്തി ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഇനി മുതൽ റൂളറായി വാഴാനായിട്ട് പോകുന്നു, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, എന്റെ പഴയ ഹൃദയം മാറ്റപ്പെട്ടു, ദൈവം ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ദൈവം എനിക്കൊരു പുതിയ ഹൃദയം തന്നു, ഇനി യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള സത്യം വിശ്വസിക്കുകയും ആ സത്യത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും അത് ഞാൻ ജലത്തിൽ സാക്ഷീകരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്ത് ഒരു വ്യക്തി അത് ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് എഫക്റ്റ് ഉണ്ടാകും. അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തി, അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി, യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്ന അല്ല സ്നാനം. അല്ല, നിങ്ങൾ വായിച്ചു നോക്കൂ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ റിയാലിറ്റിയുടെ പബ്ലിക് എക്സ്പ്രഷനാണ് സ്നാനം. റോമാലേഖനം 6-ാം അധ്യായം ഒരു വ്യക്തി മനസ്സിലാക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന ട്രൂത്ത് ഒരു വ്യക്തി വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന ആ വ്യക്തി ആ വിശ്വാസത്താൽ തന്നെ സ്വതന്ത്രനാകുകയും ചെയ്തതിന് ശേഷം ആ വ്യക്തി ആ സത്യത്തെ തന്നെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതാണ് സ്നാനം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ വ്യക്തി ജലത്തിൽ ഇതൊക്കെ സാക്ഷീകരിക്കും, പിന്നെ ഈ വ്യക്തി പാപത്തിന്റെ തന്നെ നിയന്ത്രണത്തിൽ ജീവിക്കും. പിന്നെ നമ്മൾ ഇവന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മുടെ നിന്ന് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളാരെ എന്റെ അടുത്ത് ചോദിക്കാനായിരിക്കുന്നു, നിങ്ങളാരെ എന്റെ അടുത്ത് ചോദിക്കാൻ? ഇതൊക്കെ ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആകെപ്പാടെ ഉദ്ദേശിച്ച യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇനി അതുപോലും ചിലർ വിശ്വസിക്കുന്നില്ല, അതുപോലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊക്കെയുള്ള ചിന്തയിൽ ചിലവർ സ്നാനപ്പെടാറുണ്ട്. ഇനി യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസത്തിന്റെയും ജലത്തിലുള്ള സാക്ഷീകരണമല്ല സ്നാനം. എന്നാൽ
യേശു ക്രിസ്തുവിനോടുകൂടി എന്റെ പഴയ മനുഷ്യൻ കുരിശിക്കപ്പെട്ടു. ഞാൻ ഇനി മുതൽ ഇനി ഞാനല്ല ജീവിക്കുന്നത്, യേശു ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നു എന്നുള്ള ട്രൂത്ത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവം പഠിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് വിക്ടറി ഓവർ സിൻ അല്ല, പാപത്തിന്റെ മേലുള്ള വിജയമല്ല, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് രണ്ടും വ്യത്യാസമുള്ള കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഏതൊരു സത്യവും പ്രസംഗിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യാത്തടത്തോളം കാലം ആ സത്യത്തിന് എഫക്റ്റ് ഇല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം വിശ്വസിക്കാത്തടത്തോളം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്തതുപോലെ തന്നെ, യേശു ക്രിസ്തുവിനോട് കൂടി നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നും നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നും വിശ്വസിക്കാത്തടപ്പെടാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ ട്രൂത്തും നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആവുകയില്ല. ഈ ട്രൂത്ത് നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് ഏറ്റെടുക്കാത്ത ഒരു വ്യക്തി ജലത്തിൽ ഈ ട്രൂത്തിനെ സാക്ഷീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു കാര്യം ചെയ്താൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ റിച്വൽ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ഈ ഒരു ട്രൂത്താണ്. ഞാൻ അന്നേരം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മനുഷ്യന്റെ റിയലായിട്ടുള്ള ഒരു പ്രശ്നം അവന്റെ പാപങ്ങളാണ്. അവൻ ചെയ്തു പോയ പാപങ്ങൾ, യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ പാപങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. രണ്ടാമത്തെ ട്രൂത്ത് ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, നാം അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത്, ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ പാപം ചെയ്യുന്നത്? അതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി ഒരു മനുഷ്യൻ പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നോ, ഇല്ലെങ്കിൽ അവൻ പാപം ചെയ്യത്തില്ലെന്നോ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. അതല്ല പഠിപ്പിക്കുന്നത്. എന്നാൽ പാപത്തിന്റെ അടിയിൽ നിന്നുള്ള മോചനവും പാപത്തിന്റെ മേലുള്ള വിജയവും രണ്ടും രണ്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നു, അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സത്യം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന നീതീകരണം. അതേപോലെ തന്നെ ദൈവം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഞാൻ എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, എന്റെ പാപത്തിന്റെ ഹൃദയം ദൈവം മാറ്റി, ഇനി മുതൽ ഞാൻ പാപത്തിന്റെ അടിമയല്ല, പാപത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല, കാരണം യേശു ക്രിസ്തു ക്രൂശിൽ അത് ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ആ ട്രൂത്ത് എന്നെ പാപത്തിന്റെ അണ്ടറിൽ നിന്ന്, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത് രണ്ടും നടന്നു കഴിയുമ്പോഴും മൂന്നാമതൊരു കാര്യം അവശേഷിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ജഡം എന്നുള്ള കാര്യം അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനും കൂടി കർത്താവ് സൊല്യൂഷൻ ക്രൂശിൽ വരുത്തി എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ കാര്യം, ഈ ഒരു ട്രൂത്ത്, ഈ റോമാലേഖനം 6 പറഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രൂത്ത് ഒരു വ്യക്തി വിശ്വസിക്കാതിരുന്നാൽ ആദ്യത്തെ എഫക്ട് അവൻ പാപത്തിന് അടിമയായി തന്നെ തുടരും. പാപത്തിന്റെ അണ്ടറിൽ നിന്ന് അവൻ സ്വതന്ത്രനായി എന്നുള്ള സത്യം അവൻ വിശ്വസിക്കത്തില്ല. സ്വതന്ത്രനായിരിക്കാം, എന്നാലും ഇതിന് സത്യം വിശ്വസിക്കത്തില്ല. ഞാൻ ഈ ആനകളെയൊക്കെ ചങ്ങലക്കിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ആനയാണിത്, ആനയ്ക്ക് ഭയങ്കര പവറാ. പക്ഷെ ഈ ആന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ചങ്ങലയിൽ ഈ പാപ്പാന്മാര് കെട്ടിയിടും. കെട്ടിയിട്ട് കുറേ നേരം കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഈ ചങ്ങല അഴിച്ചു കഴിഞ്ഞാൽ, ഈ ആനകൾ നല്ല മിക്കവാറുള്ള മൃഗങ്ങളല്ല, നിങ്ങളെ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, പശുവിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, കെട്ടിയിട്ട് കുറേ നാള് കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഈ കെട്ടഴിച്ചു വിട്ട് കഴിഞ്ഞാലും ഈ പശുവും യാനും ഒന്നും എവിടെയും പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഇതിന്റെ മനസ്സിൽ ഈ കെട്ടി ഇടപെട്ടിരിക്കുകയാണെന്നുള്ള ചിന്തയാണ്. ആ ഒരു ട്രൂത്ത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. ആ ട്രൂത്ത് മനസ്സിലാകാത്തടത്തോളം പിശാചിന് അവന്റെ മേൽ അധികാരമുണ്ട്. പിശാചിന് അവന്റെ മേൽ ആ ഒരു അധികാരം ചെലുത്താനായിട്ട് കഴിയും. പക്ഷെ ദൈവോലംബത്തിന്റെ ഈ ട്രൂത്ത് മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കാണ്, ഐ എം നോ ലോങ്ങർ അണ്ടർ സിൻ, പിശാചിന് എന്റെ മേൽ അധികാരമില്ല, പിശാചിന് എന്റെ ജീവിതത്തിൽ ഒരു ഫൂട്ട് പോലും ഇനിയില്ല, കാരണം യേശു ക്രിസ്തു ക്രൂശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യലേഖനത്തിൽ ഇതേ കാര്യമാണ് പറയുന്നത്. ഈ കാര്യം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ ഇത്രമാത്രമുള്ളൊരു കാര്യം യഥാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. കൊലോസ്യലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ, 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം, യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടതിനാൽ നിങ്ങൾ ദൈവത്തിലേക്ക് പ്രവേശനമുള്ളതിനാൽ യു ആർ പെർഫെക്റ്റ് ഇൻ ഹിം, യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയാണ്, അടുത്ത ഒരു ട്രൂത്ത് ഇതേ ട്രൂത്തിന്റെയാണ് രണ്ടാമത്തെ ഭാഗം പറയാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. പറയാണ് യേശു ക്രിസ്തു എന്തും സംഭവിച്ചെന്നറിയാമോ, നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു മാറ്റപ്പെട്ടു. എന്ത് സംഭവിച്ചു? കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തറന്നു. എന്താണ് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞത് എന്താണെന്നുള്ളത് കൊലോസ്യ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞു. ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു, പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, നിങ്ങളുടെ ഹൃദയത്തിന് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അടുത്ത വാക്യം പറയാണ്, ഇൻ ബാപ്റ്റിസം നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും. ഇത് ക്രൂശിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെ വിളിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രകർമ്മങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ക്രൂശിൽ ഹി ഡിസാംഡ് സൈറ്റൻ. പിശാചിനെ ഭയപ്പെടാതെ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി ഷാർജയെന്ന് വിളിക്കുകയായിരുന്നു. എന്നിട്ടും ഈ വ്യക്തി പറയായിരുന്നു, ഒരു ഈവിൾ സ്പിരിറ്റ് എന്നെ പുറകെയെന്ന്. ഞാൻ ചോദിച്ചു, ആർ യു ബോൺ അഗെയിൻ? വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ജനിച്ചതാണ്. വീണ്ടും ജനിച്ചതാണെങ്കിൽ പിന്നെ ഈ ഇത് ആരാ നിങ്ങളടുത്ത് പഠിപ്പിച്ചെന്ന്? ഞാൻ അന്നേരം മനസ്സിലാക്കിയിരുന്നു, ഈ സത്യം മനസ്സിലാകാത്തതുകൊണ്ട്. പഴയ പറയാണ്, പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഈ ട്രൂത്ത് ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് പിശാചിന് ഇവന്റെ മേൽ വീണ്ടും അധികാരം ലഭിക്കുകയാണ്. അവിടെ പറയണ ക്രൂശിൽ എങ്ങനെയാണ് പിശാചിന്റെ ആയുധവർഗം ഡിസാംഡ് ആയിപ്പോയത്? കാരണം നമ്മുടെ പാപത്തിന്റെ ഹൃദയത്തെ ദൈവം എടുത്ത് മാറ്റി. പിശാചിന് കടന്നു വരാൻ കഴിയുമായിരുന്ന ആ സോഴ്സിനെ ദൈവം കട്ട് ചെയ്തു. അതുകൊണ്ട് പിശാചിന് ഇനിമേൽ അധികാരമില്ല എന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി ഡിസാംഡ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പവേഴ്സ് ഓൺ ക്രോസ്. അവിടെ പറയാണ് ക്രൂശിൽ, അവിടെ പറയാണ് ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ച. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഈ ഒരു ട്രൂത്ത് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. ആ വ്യക്തിക്ക് മനസ്സിലാകാത്തടത്തോളം ഇവന്റെ മേൽ അധികാരവുമുണ്ട്. ഇവൻ ഇത് തന്നെ തുടരുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് പ്രീച്ച് ചെയ്യാനും കഴിയത്തില്ല, ഒരിക്കലും ഇത് പ്രസംഗിക്കാനും കഴിയത്തില്ല. രണ്ടാമത്, ഈ ഒരു ട്രൂത്ത് ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മാർഗം ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് ഹി വിൽ പ്രീച്ച് ദ ഓൾട്ടർനേറ്റീവ്. എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, ദൈവം ചെയ്ത, ക്രൂശിൽ ചെയ്ത ആ ലിബറേഷന്റെ മെസ്സേജ് ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയും ആ വ്യക്തി അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യാത്തടത്തോളം കാലം ഹി വിൽ പ്രീച്ച് ദ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് കൊലോസ്യ ലേഖനം താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയാമോ, താഴേക്ക് വരുമ്പോൾ പറയാണ്, വായിച്ചോ, അതുകൊണ്ട് ഭക്ഷണഭാര്യങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള് വാവ് ശബത്ത് എന്നീ കാര്യങ്ങളോ ആരും നിങ്ങളെ വിധിക്കരുത്. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പറയാണ്, മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, ഉരുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ന്. ഇവിടെ എന്താണെന്ന് പറയുമോ, യഥാർത്ഥ സുവിശേഷത്തിന്റെ ഓൾട്ടർനേറ്റീവ് റിലീജിയസ് ഒബ്സർവൻസസ്, ഇല്ലെങ്കിൽ മാനുഷിക കൽപ്പനകൾ, മാനുഷിക നിയമങ്ങൾ. ഈ മാനുഷിക നിയമങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പാപത്തിന്റെ മേൽ വിജയം നേടാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ സുവിശേഷം മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ പറയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞപ്പോൾ, നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ, നിങ്ങളുടെ പഴയ ഹൃദയം മാറ്റപ്പെട്ടപ്പോൾ, ദൈവം അവിടെ വെച്ച് നിർത്തുകയല്ല ചെയ്തത്, ദൈവം നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തന്നു. തലയായിട്ടുള്ള യേശു ക്രിസ്തുവുമായി യു ആർ കണക്റ്റഡ്, ദൈവവുമായി കണക്റ്റഡ് ആവുകയും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വരികയും ചെയ്തു. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു വ്യക്തിക്ക് അവന്റെ അടുത്ത പ്രോബ്ലമായിട്ടുള്ള ജഡത്തെ കീഴടക്കാൻ കഴിയുമെന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം ആർക്കാർക്കറിയില്ല. അതുകൊണ്ട് വരുന്ന എന്ന് പറയുന്നത് അടുത്ത കുറെ സെറ്റ് ഓഫ് റൂൾസ് പഠിപ്പിക്കും. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ജീവിക്കാൻ കഴിയും. ഒരുപാട് റൂൾസ് ഉണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ. ചിലയിടത്തൊക്കെ പഠിപ്പിക്കുന്നത് പാപം മറ്റുള്ളവരുടെ തേറ്റു പറയുക, അതിൽ കൂടി സ്വാതന്ത്ര്യം, എവിടെ സുവിശേഷത്തിൽ ഇതൊക്കെ പറയുന്നു. ഇല്ലെങ്കിൽ കുറെ എക്സ്റ്റേണൽ റൂൾസ്, തുടരുത്, പിടിക്കരുത്, ഇതിനൊക്കെ എഫക്റ്റ് ഉണ്ട്. യഥാർത്ഥ സുവിശേഷം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, യഥാർത്ഥ സുവിശേഷം സ്വതന്ത്രരാക്കിയ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഡിസിപ്ലിൻ എല്ലാം ഭാഗമുണ്ട്. പക്ഷെ ഡിസിപ്ലിനും കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ ഓൾട്ടർനേറ്റീവ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇയാൾ നടക്കത്തില്ല. അതാണ് ഇവിടെ കൊലോസിനേഖരത്തിൽ പഠിപ്പിച്ചു വരുന്ന യഥാർത്ഥ പ്രശ്നം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവർ ടീച്ചിങ് എൻ ഓൾട്ടർനേറ്റീവ് ടു കോൺക്വർ ദ ഫ്ലഷ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആഴ്ച വായിച്ചു കഴിഞ്ഞാൽ പറയാണ്, അതുകൊണ്ട് ഇവിടെ ദൈവം ക്രൂശിൽ ചെയ്തൊരു കാര്യമുണ്ട്. ക്രൂശിൽ ദൈവം ചെയ്തുതരാണ്ട് നിങ്ങളുടെ പഴയ മനുഷ്യനെ അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നിങ്ങളുടെ പഴയ ഹൃദയത്തെ ദൈവം ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ദൈവം ഒരു പുതിയ ഹൃദയം തന്നു. അതോടുകൂടി യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ ഭാവ് ശബത്ത് എന്നീ കാര്യങ്ങളോ നിങ്ങളെ ആരും വിധിക്കരുത്. ഇവ വരുവാനുള്ള നിഴലത്രേ. റിയാലിറ്റി ഈസ് ഇൻ ക്രൈസ്റ്റ്. അവിടെ പറയുന്ന താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുകയും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുന്നതും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുദ്ധേറ്റിക്കരുത്. തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചുപോകുന്ന അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. ജഡാവിലാശം അടക്കാനോ പ്രയോജനമുള്ളതല്ല. ഇത് ബൈബിള് പഠിപ്പിക്കുന്നു. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ റിയൽ ട്രൂത്ത് ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തി അതുകൊണ്ട് തന്നെ സ്വതന്ത്രനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അത് പ്രീച്ച് ചെയ്യുന്നില്ല. അതിന് പകരം ദേ വിൽ പ്രീച്ച് ഓൾട്ടർനേറ്റീവ്സ്. ഈ ഓൾട്ടർനേറ്റീവ്സിന് ഒരിക്കലും ജഡത്തെ കീഴടക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ മർമ്മം. അതാണ് മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. കൊലോസ്യ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 26-27 വാക്യത്തിൽ പറയാണ്, അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞുകിടന്നത് ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നതുമാകുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഓരോ ട്രൂത്തും ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ആ വ്യക്തിക്ക് ഇത് മനസ്സിലാവത്തുമില്ല, ആ വ്യക്തിക്ക് അത് ക്ലിയർ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു മിസ്റ്ററി, ഏത് മിസ്റ്ററി? യേശു ക്രിസ്തുവിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചുവെന്നും നിങ്ങളുടെ പഴയ ഹൃദയത്തെ ദൈവം മാറ്റിയെന്നും യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു എന്നും ഉള്ള മിസ്റ്ററി പൂർവ്വകാലങ്ങളിലും പഴയ നിയമങ്ങളിലും മറഞ്ഞിരുന്നായിരുന്നു. അവിടെ പറയാണ്, അവരോട് അതിപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. അതാണ് ആ മർമ്മത്തിന്റെ, ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം. ഈ സുവിശേഷത്തിന്റെ മർമ്മമാണ് സഭ ഹോൾഡ് ചെയ്യേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സഭ ഹോൾഡ് ചെയ്യേണ്ട മർമ്മം ഇതാണ്. അതാണ് 1 തിമോത്തിയോസ് 3:14 പറഞ്ഞിരിക്കുന്നത്, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അത് സഭ അതിന്റെ തൂണും അടിസ്ഥാനവുമാണ്. ഒരു സഭ അടുത്ത തലമുറയിലേക്ക്, ഒരു സഭ ഇല്ലെങ്കിൽ വിശ്വാസികൾ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ട സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിൽ ദൈവം എങ്ങനെ വെളിപ്പെട്ടോ അതേപോലെ യേശു ക്രിസ്തു എന്നിൽ വെളിപ്പെടുന്നു എന്നുള്ള ട്രൂത്താണ്. ഇതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ സത്യം ആ വ്യക്തിയെ സ്വതന്ത്രനാക്കും. ഞാൻ പറഞ്ഞു, ആദ്യത്തേത് നമ്മുടെ പാപങ്ങളുടെ മോചനം, രണ്ടാമത് നമ്മുടെ പാപത്തിന്റെ റൂട്ടിനുള്ള പരിഹാരം, മൂന്നാമത്തേത് നമ്മുടെ ജഡത്തിന്റെ മുകളിലുള്ള വിജയം. ഇതിനെയാണ് ദൈവവചനം വിക്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഫ്രീഡമാണ്. ഈ ഫ്രീഡവും വിക്ടറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്രീഡം എന്ന് പറഞ്ഞത് കഴിഞ്ഞുപോയ കാര്യമാണ്, ദൈവം ചെയ്ത കാര്യമാണ്. വിക്ടറി എന്നത് ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം നമ്മൾ കൂടി ചെയ്യുന്നതാണ്. നമ്മൾ ഈ റോമലേഖനം
നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണെങ്കിലും റോമാലേഖനം നിങ്ങൾ ഓർഡറിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്ന സന്ദേശം. ആദ്യത്തെ റോമാലേഖനം നാലാമത്തെ അധ്യായവും അഞ്ചാമത്തെ അധ്യായവും വിശ്വാസത്താലുള്ള നീതീകരണം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു മരിച്ചു, അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട് എന്നുള്ളത് റോമാലേഖനം. മൂന്നാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു, അവന്റെ രക്തം പ്രായശ്ചിത്തമാണ്, നമ്മുടെ പാപങ്ങൾ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിട്ടു. റോമാലേഖനം 3:25 ഞാൻ വായിക്കുന്നത്, അവിടെ പറയാണ് ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. നമ്മുടെ പാപങ്ങളെ യേശു ക്രിസ്തു ഏറ്റെടുത്ത് മരിച്ചപ്പോൾ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് പറയാണ്, പാപങ്ങളുടെ മോചനം മാത്രമല്ല നമ്മുടെ പാപത്തിന്റെ റൂട്ടായിട്ടുള്ള പഴയ മനുഷ്യനെയും അവൻ ക്രൂശിൽ വഹിച്ചു, അതുകൊണ്ട് നീ പാപത്തിന്റെ അടിമയല്ല, പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ദൈവം നിന്നെ സ്വതന്ത്രനാക്കി എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറയാണ് നമ്മുടെ ജഡത്തെ എങ്ങനെയാണ് ദൈവം അതിനുള്ള സൊല്യൂഷൻ തന്നിരിക്കുന്നത്. അതാണ് റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒന്ന്, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, ഏറ്റെടുക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 8:12 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം നടന്നു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഈ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ റോമലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ജഡസ്വഭാവമുള്ളവർക്ക്, സിൻഫുൾ നേച്ചർ ഉള്ളവർക്ക്, പഴയ മനുഷ്യൻ ജീവിക്കുന്നവർക്ക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു എങ്കിൽ അവൻ ജഡസ്വഭാവമുള്ളവനല്ല, ഇല്ലെങ്കിൽ അവന്റെ പഴയ ഹൃദയമുള്ളവനല്ല, അവൻ പുതിയ ഹൃദയമുള്ളവനാണ്, അവനിലാണ് യേശു ക്രിസ്തു വസിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വസിക്കുന്നവരത്ത് പറയാണ് 17-ാമത്തെ വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ പറയാണ് നൗ. മൂന്നാമത്തെ കാര്യം പൗലോസ് പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ പാപത്തിന്റെ അനുദിനം ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ഒരു ജീവിതത്തിൽ ഒരു വിക്ടറി ഉണ്ടാവണമെങ്കിൽ കർത്താവ് പറയാണ് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും. ഇതേ കാര്യമാണ് ഗലാത്തി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ് ഗലാത്തി ലേഖനം അഞ്ചാമത്തെ അധ്യായവും റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായവും ഡീല് ചെയ്യുന്നത് ഏകദേശം ഒരേ കാര്യമാണ്. ഗലാത്തി ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ പറയുകയാണ് മൂന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തു കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, നമ്മൾ വസിക്കുന്ന ദൈവാത്മാവിനാൽ ദൈവം ചെയ്തെടുത്തുകൊണ്ടേയിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഞാൻ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ജഡം എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജഡവും പഴയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് പാപത്തെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി ആയിരുന്നെങ്കിൽ, രണ്ടാമത്തത് പാപത്താൽ കറപ്റ്റഡായി പോയ നമ്മുടെ ദേഹിയാണ്. ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവം നിർത്തിയെങ്കിലും ആ പ്രൊഡക്ഷനിൽ കൂടി കറപ്റ്റഡായ ഒരു സോൾ നമുക്കുണ്ട്. നമ്മുടെ ചിന്താഗതികൾ പാപത്തിന്റേതാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പാപത്തിലേക്ക് നയിക്കുന്നതാണ്. കാരണം നമ്മുടെ സോളിൽ, കറപ്റ്റഡ് ഫ്ലഷിൽ ഇപ്പോഴും പാപത്തിന്റെ എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് എന്താണെന്ന് അറിയാമോ? അത് ദൈവത്തിന് എതിരാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വായിച്ചു നോക്കിയോ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമുള്ളൂ. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയാമോ? നമ്മുടെ ജഡം, കറപ്റ്റഡ് ജഡം ഇപ്പോഴും പാപത്തിനനുകൂലമായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനുള്ള സൊല്യൂഷൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ. 19 വാക്യങ്ങൾ, താഴേക്ക് വരുമ്പോൾ വായിക്കണമെന്ന് നമുക്കറിയാവുന്നതാണ്. 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, 3-ാമത്തെ കാര്യം പറയാണ്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. നിങ്ങൾ പറയുകയാണ് ഞാൻ വീണ്ടും ജനിച്ചവനാണ്,
യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഉള്ള ട്രൂത്ത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അത് പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യുനിറ്റ് വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ, ഇതിനെയാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. ഇതിനെയാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് ദൈവം പഠിപ്പിക്കുന്നത്. അല്ലാതെ പെട്ടെന്നുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിനെ അല്ല. പരിശുദ്ധാത്മ നിറവ്, കണ്ടിന്യൂസ് നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഇങ്ങോട്ട് കിട്ടുന്നതല്ല, പരിശുദ്ധാത്മാവിന് കൂടുതൽ അങ്ങോട്ട് അവൈലബിൾ ആക്കി കൊടുക്കുന്നതാണ്. ഇങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ജഡത്തെ കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവേഷമുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. അന്നേരം കർത്താവ് ക്രൂശിൽ ഈ മൂന്ന് കാര്യത്തിനും പരിഹാരം വരുത്തി. ദൈവം പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. നിങ്ങളുള്ള ദൈവത്തിന്റെ ജീവന് നിങ്ങളുടെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവിനനുസരിച്ച് ജീവിക്കണം. ഇതിനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമായിട്ടുള്ള തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനെ പറ്റി പഠിപ്പിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ട്രൂത്ത്. ഈ ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള റെപ്രസെന്റേറ്റീവായി കർത്താവിന്റെ സുവിശേഷത്തിന്റെ റിയൽ വെളിച്ചമായിട്ട് ഒരു വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം. നമുക്ക് ആ വാക്യം വായിച്ചിട്ട് സുവിശേഷത്തിന്റെ റിയൽ അർത്ഥം അതാണ്. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് സുവിശേഷത്തിന്റെ സത്യം ഒരു വ്യക്തി മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ പ്രീകൺസീവ്ഡ് ഐഡിയാസ് എല്ലാം മാറുകയും അവനെ സുവിശേഷം, ആ സത്യം അവനെ സ്വതന്ത്രരാക്കുകയും ചെയ്ത ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയി കർത്താവിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതാണ് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുക എന്ന് പറഞ്ഞത്. കണ്ണാടിയിൽ നിന്നൊരു മുഖം പ്രതിബിംബിക്കുന്നത് ഒരു കാര്യം ചെയ്താൽ മതി, കർത്താവ് കണ്ണാടിയിലേക്ക് കണ്ടിന്യൂസ് ആയി നോക്കിക്കൊണ്ടിരുന്നാൽ മതി, കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഗ്രാജുവലി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ഇമേജോട്ട് രൂപാന്തരപ്പെടുക. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ഈവൻ ഈ ആ പോക്കിൽ, ആ നടപ്പിൽ അവന് വീഴ്ചയുണ്ടാവുകയാണ് എങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ വീണ്ടും അവയിലാണ്. പക്ഷേ അതൊരു ഒരു ഒരു ലൈസൻസ് അല്ല, അതൊരു ജീവിത റൊട്ടീൻ അല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തിൽ തുടരുകയും പാപം കർത്തൃത്വം നടത്തുകയും ധനം അവന്റെ മേൽ കർത്തൃത്വം നടത്തുകയും ലോകം അവന്റെ മേൽ കർത്തൃത്വം നടത്തുകയും ജഡം അവന്റെ മേൽ കർത്തൃത്വം നടത്തുകയും വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് കർത്താവിന്റെ സന്നിധി വന്ന് പാപമോചനം എന്നുള്ള തുടരുകയും ചെയ്യുന്ന റൊട്ടീൻ ലൈഫ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൻ, ഞാൻ പറയട്ടെ, അത് അങ്ങനെ ഒരു വ്യക്തിക്ക് സുവിശേഷം പറയാൻ കഴിയത്തില്ല. നിങ്ങൾ ലോങ് ഫേസ്ഡ് ആയിട്ട് നിരാശനായിട്ട് പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ട് ജഡം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ട് എന്ത് സുവിശേഷമാണ് പറയാൻ നമുക്ക് കഴിയുന്നത്? അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന സുവിശേഷം എന്നത് ദൈവവചനത്തിന്റെ സത്യം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുകയാണ്. അവൻ മനസ്സിലാക്കുകയാണ് അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള ട്രൂത്ത് അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഫ്രീ ആവുകയാണ്. തുടർച്ചയായി ആ സുവിശേഷത്തിന്റെ സത്യം അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ അനുദിനം അവൻ പാപത്തിൽ ജയിച്ച് ജീവിക്കുകയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷം അതിന്റെ 5-3 വാക്യത്തിൽ പറയണം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മറിഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഞാൻ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്നുകൂടി വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താണ് നടന്നത് എന്നുള്ളത്, എന്തൊക്കെയാണ് കർത്താവ് വെച്ചിരിക്കുന്ന പ്രൊവിഷൻ എന്നുള്ളത് ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഹി വിൽ ബി നോയിങ് എ ഹാഫ് ഗോസ്പൽ. ആ വ്യക്തിയുടെ ജീവിതത്തിലും അതേ ഉണ്ടാകത്തുള്ളൂ, ആ വ്യക്തിയുടെ പ്രസംഗത്തിലും അതേ ഉണ്ടാകത്തുള്ളൂ, ആ വ്യക്തി പ്രദർശിപ്പിക്കുന്നത് മാത്രമേ ആവത്തുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ സുവിശേഷം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എല്ലാത്തിനുമുള്ള പ്രൊവിഷൻ കർത്താവ് ചെയ്തു. ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ യേശു ക്രിസ്തു പിതാവെങ്കിലേക്കുള്ള വഴി തുറക്കുകയാണ് ചെയ്തു. അതാണ് എബ്രായനിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ജീവനുള്ള പുതുവഴി തന്റെ ജഡത്തിൽ കൂടി തുറന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി പിതാവുമായിട്ടുള്ള കണക്ഷനിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്തു. ദൈവം എന്ന തലയുമായി ഒരു വ്യക്തിയെ കണക്ട് ചെയ്യപ്പെട്ടു. ആ കണത്തലയിൽ നിന്നുള്ള ജീവൻ പ്രാപിച്ച് ആ ജീവനിൽ ഓരോ ദിവസവും വളരാമെന്നുള്ള സുവിശേഷമാണ് ദൈവനം പഠിപ്പിക്കുന്നത്. അതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ആയി തീരുക തന്നെ ചെയ്യും. ദൈവം പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നാൽ പിശാജ് ഈ സത്യം മറച്ചുവെക്കുകയും അനേകർ പിശാജിന്റെ യോക്കിന്റെ അണ്ടറിൽ വീണ്ടും തുടരുകയും ചെയ്യും. സത്യം മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും.